മലയാള മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ജോമി തോമസ് ഡൽഹിയിൽ നിന്ന് ദേശീയം പോഡ്കാസ്റ്റുമായി. ദൈവത്തിന് അറിയേണ്ടത്. ഭൂലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചു മനസ്സിലാക്കാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ അറിയാം? കാലിഫോർണിയയിലെ സാന്താക്ലാരയിൽ ഇന്ത്യക്കാരോട് സംസാരിച്ചപ്പോൾ ദൈവത്തെ പോലും പഠിപ്പിക്കാൻ തക്ക സർവജ്ഞാനിയാണ് മോദി എന്നാണ് രാഹുൽ പരിഹസിച്ചത്. മോദിയെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചും തനിക്ക് എല്ലാം അറിയാമെന്നാണ് രാഹുലിന്റെ വിചാരം. മോദിയുടെ പിന്നാലെ നടക്കുക എന്ന ഇടയ്ക്കുപേക്ഷിച്ച ശീലം രാഹുൽ പിന്നെയും തുടങ്ങിയിരിക്കുന്നു. മലയാളത്തിൽ സക്കറിയയുടെ ഒരു കഥയുടെ കാര്യമെടുത്താൽ, ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി എന്ന് തുടങ്ങുന്ന പാട്ടുപാടാൻ ദൈവം പഠിക്കുന്നത് ബാബുക്ക എന്ന നമ്മുടെ MS ബാബുരാജിൽ നിന്നാണ്. ആ ദൈവം ഒരു പയ്യന്റെ സൈക്കിളിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നു പോലുമുണ്ട്. കഥ വിട്ട് കാര്യത്തിലേക്ക് വന്നാൽ, ദൈവത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് വരെ നമ്മുടെ ഭരണഘടനാ സഭയിൽ ചോദ്യമുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ചൊല്ലേണ്ട സത്യപ്രതിജ്ഞയിൽ ദൈവനാമത്തിൽ എന്ന് ചേർക്കുന്നതിന് ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിയോ, ദൈവസമ്മതമില്ലാതെ ദൈവനാമത്തിൽ എന്ന് പ്രയോഗിക്കുന്നത് ഉചിതമാണോ തുടങ്ങിയ മൗലിക ചോദ്യങ്ങളാണ് ഈസ്റ്റ് പഞ്ചാബിൽ നിന്നുള്ള അംഗമായ സർദാർ ഭുപീന്ദർ സിംഗ് മൻ ഉന്നയിച്ചത്. ദൈവം കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചായ്വുള്ളയാളായിരിക്കാം, തന്റെ നാമം ഉപയോഗിക്കാൻ ഇപ്പോൾ സമ്മതിച്ചാലും ഒരു ദിവസം ആ സമ്മതം അങ്ങ് പിൻവലിക്കാൻ ദൈവം തീരുമാനിച്ചാൽ എന്താവും നമ്മുടെ ഭരണഘടനയുടെ ഗതിയെന്നും ഭുപീന്ദർ സിംഗ് ആശങ്കാകുലനായെന്നും 1949 ഓഗസ്റ്റ് 26 സഭാരേഖകളിൽ വ്യക്തമാണ്. മൊബൈൽ ഫോൺ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ കാലം, പഴയ ആന്ധ്രാപ്രദേശിൽ നിന്ന് ലോക്സഭാംഗവും രാജ്യസഭാംഗവും ഒക്കെയായ ഈ കോൺഗ്രസ് നേതാവിനെ രാഹുലിന് അറിയാവുന്നതാണ്. നിർമ്മാണ കരാറുകളിലൂടെ അതിസമ്പന്നനായ നേതാവ് തന്റെ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ പലയിടത്തും ജനം സങ്കടം പറയും, കുടിവെള്ളം കിട്ടാനില്ല. അതിനെന്താ, ഞാൻ ദൈവത്തോട് പറയാമല്ലോ എന്ന് നേതാവ് അദ്ദേഹം മറുപടി നൽകും. എന്നിട്ട് അദ്ദേഹം മൊബൈൽ ഫോൺ എടുക്കും, ദൈവത്തിന്റെ നമ്പർ ഡയൽ ചെയ്യും. അങ്ങേ തലയ്ക്കിൽ ദൈവം ഫോൺ എടുത്തു എന്ന് നേതാവിന്റെ മുഖപ്രസാദത്തിൽ വ്യക്തമാകും. ദൈവമേ, ഈ ജനത്തിന് എത്രയും വേഗം കുടിവെള്ളം ലഭിക്കാൻ ഏർപ്പാടാക്കണമേ എന്ന് അദ്ദേഹം ആവശ്യപ്പെടും. ദൈവം സമ്മതിക്കും. രഥയാത്രികൻ മുൻ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിക്കുമുണ്ടൊരു ദൈവകാര്യം. ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് MS ലിബറാൻ കമ്മീഷൻ മുൻപാകെ ഭാവഭേദം ഏതുമില്ലാതെ അദ്വാനി പറഞ്ഞു, രഥയാത്രയിൽ ജനം എന്നെ നോക്കിയത് ദൈവത്തെ നോക്കുന്നത് പോലെയാണ്. ഗോവയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ദിഗംബർ കാമത്ത് കഴിഞ്ഞ വർഷം BJPയിൽ ചേരുന്നതിന് മുൻപ് ദൈവത്തോട് അനുവാദം ചോദിച്ചു. BJPയിൽ ചേരാൻ ദൈവം തനിക്ക് അനുവാദം നൽകിയതായി കാമത്ത് തന്നെ വെളിപ്പെടുത്തി. ഇങ്ങനെ ചരിത്രപരമായി നോക്കുമ്പോൾ മനസ്സിലാവും, ദൈവവും ഇന്ത്യൻ രാഷ്ട്രീയക്കാരുമായി മികച്ച ബന്ധമാണ് ഉള്ളതെന്നും രാഹുലിന് അവയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നും. പ്രതിപക്ഷത്തെ മറ്റു കക്ഷികളുടെ നേതാക്കളുമായി എന്ന പോലെ ലോകകാര്യങ്ങളിൽ താല്പര്യമുള്ള ദൈവവുമായും രാഹുൽ നല്ല ബന്ധം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഭൂലോക ചലനം മാത്രമല്ല, മറ്റെന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് മോദിയോട് ചോദിച്ചറിയാനുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ മഹാരഥന്മാരെ ഉൾപ്പെടെ മാറ്റി നിർത്തി എങ്ങനെ ദേശീയ നേതാവായി? നോട്ടു നിരോധനം ആരുടെ ആശയമായിരുന്നു? ജമ്മുകശ്മീരിനെ സംസ്ഥാനമല്ലാതാക്കിയപ്പോൾ ഉണ്ടായ മെച്ചങ്ങൾ എന്തൊക്കെ? ഇനി എങ്ങോട്ട് രാഷ്ട്രപതിക്ക് പ്രസക്തിയുണ്ടാകുമോ? തുടങ്ങി ദൈവത്തിന് പോലും എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ ദൈവം മോദിയോട് ചോദിച്ചു മനസ്സിലാക്കട്ടെ. ദൈവത്തെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് മോദിക്ക് അറിയാമെങ്കിൽ അത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ കോൺഗ്രസ്സുകാരനല്ലാത്ത നേതാവിന്റെ മിടുക്ക്. US UKയിലുമൊക്കെ പോയി ഇന്ത്യക്കാരുടെയും അക്കാദമികരുടെയും ഒക്കെ മുന്നിൽ രാഹുൽ ആവേശഭരിതനാകുകയും മോദിയെ അടിമുടി വിമർശിച്ച് കയ്യടി വാങ്ങുകയും ചെയ്യുമ്പോൾ BJP പറയും, ദാ ഇന്ത്യയിൽ ഭരണമാറ്റത്തിന് വിദേശകരങ്ങളും ഉത്സാഹിക്കുന്നു എന്ന്. ആ വിമർശനം ഭയന്നു തന്നെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ US പ്രസംഗങ്ങളിൽ പലതിലും പറഞ്ഞത്, ഇന്ത്യയിലെ പോരാട്ടം ഞങ്ങൾ തന്നെ നടത്തേണ്ടതാണ് എന്ന്. ഏറെ പണ്ടല്ലാത്ത കാലത്തും പ്രധാനമന്ത്രിമാരുൾപ്പെടെ ഇന്ത്യൻ നേതാക്കൾ വിദേശങ്ങളിൽ ഇന്ത്യൻ സമൂഹങ്ങളെ വിളിച്ചുകൂട്ടി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ കുശുമ്പും കുന്നായ്മകളുമല്ല, രാജ്യത്തിന് ഗുണകരമാകുന്ന നയതന്ത്രത്തിൽ എങ്ങനെ പ്രവാസികൾക്ക് സഹായിക്കാമെന്നും മറ്റുമാണ്. മോദി രാഹുൽ കാലത്തെ ശ്രദ്ധേയമായ മാറ്റമാണ് ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് വിദേശത്ത് ഇന്ത്യൻ നേതാക്കളുടെ അധിക പ്രസംഗങ്ങളും പ്രവാസികളുടെ ചേരി തിരിഞ്ഞുള്ള കൈയടിയും. UP മോഡലിൽ അഭിമാന പുളകിതരായ ചിലർ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ബുൾഡോസർ എഴുന്നള്ളിച്ച് US ന്യൂജേഴ്സിയിൽ പ്രദക്ഷിണവും നടത്തി. ഇനി രാഹുലിന് യുഎസിൽ തന്നെ മോദി മറുപടി നൽകുന്നത് കേൾക്കാനായേക്കും ഈ മാസം 3-ാം വാരത്തിൽ. അതാണ് കാലം. ദൈവത്തിനുള്ള മോദിയുടെ ക്ലാസ് അവിടെ നിൽക്കട്ടെ. കർണാടകയിലെ ജയവും ഭാരത് ജോഡോ വിജയവും പറഞ്ഞു നടന്നാൽ സംസ്ഥാനങ്ങളിൽ ജയിക്കുമോ? മോദിക്കപ്പുറം ബി ജെ പിയെ നേരിടാൻ കൃത്യമായ ധാരണകൾക്കുള്ള സമയം നഷ്ടപ്പെടുത്തി പ്രസംഗിച്ചു നടന്നാൽ മതിയോ? കോൺഗ്രസ്സാണ് പ്രതിപക്ഷത്തെ നയിക്കുക എന്ന് അംഗീകരിക്കാൻ ഇനിയും പല കക്ഷികളും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? 10 മാസം കഴിഞ്ഞുള്ള പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ദേശീയമായി രാഹുലിന്റെ പാർട്ടി എന്നാണ് സജ്ജമാവുക? സ്നേഹത്തിന്റെ കടയിലെ തിരക്കിനിടയിൽ നിന്ന് രാഹുലിനെ അടുത്തു കിട്ടിയാൽ ചോദിക്കാൻ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ദൈവത്തിന് പോലും ഉണ്ടാവും. നമസ്കാരം.